അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ബൈബിൾ പറയുകയാണ്, നമ്മൾ ഡ്രിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒഴുകിപ്പോകാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തോട് ദൈവം സംസാരിച്ച കാര്യങ്ങൾ അധികം ശ്രദ്ധയോടെ നാം കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. ക്യാമ്പ് എൻ്റെ ജീവിതത്തിലും എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവ് എന്നോട് വളരെ ഹൃദ്യമായിട്ട് സെഷൻസിലൂടെ ഇടപെട്ടു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഷോർട്ടായിട്ട് ചില വചനങ്ങൾ കാണിച്ചു തന്നിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹെബ്രായക്കാർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഹിബ്രൂസ് എന്ന വാക്കിന്റെ അർത്ഥം റിവർ ക്രോസേഴ്സ്, നദികൾ കടക്കുന്നവർ എന്നാണ് ഹിബ്രൂസ് എന്ന വാക്കിന്റെ അർത്ഥം. ദൈവം നമ്മെയും നമ്മുടെ ഈ ലോകയാത്രയിൽ ഒരു നദി ക്രോസ് ചെയ്യുന്നവരായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒഴുകിപ്പോകാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി എന്നറിയോ? വെറുതെ ഇരുന്നാൽ മതി. ഒന്നും ചെയ്യാതിരുന്നാൽ മതി, നമ്മൾ എന്ത് ചെയ്തോളും? ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. എന്നാലും നദി ക്രോസ് ചെയ്യുന്നവൻ അവന്റെ ഭാഗത്ത് നിന്ന് ഒരു എഫർട്ട് അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കുന്നുണ്ടാണ് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ കേൾപ്പിച്ച കാര്യങ്ങൾ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടത്. യേശു കർത്താവ് ആയിരുന്ന നാല് സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞ് ഞാനിരിക്കാൻ ആഗ്രഹിക്കണം. മത്തായി സുവിശേഷം 4 അതിന്റെ 8 വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 4 അതിന്റെ 8 വാക്യത്തിൽ യേശു കർത്താവ് ഒരു ഉയർന്ന മലയിൽ നിൽക്കുന്നതായിട്ടാണ് അവിടെ നാം കാണുന്നത്. ആർക്കെങ്കിലും വായിക്കാം. പിന്നെ പിശാചവനെ ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. കർത്താവ് ഈ സഭയുടെ ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നത് സ്പിരിച്വൽ വാർഫെയർ. മലയുടെ മുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് മോശയെപ്പോലെ അഹരോനെ ഹൂരിനെ പോലെ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ശത്രുവായ പിശാചിനെതിരെ യുദ്ധം ചെയ്യുവാനാണ് ദൈവം നമ്മോട് പ്രബോധിപ്പിച്ചത്. ഇവിടെ നാം നോക്കുക, യേശു കർത്താവ് ഉയർന്ന മലയിൽ നിൽക്കുന്നു. ശത്രുവായ പിശാചിനോട് അവൻ നേരിട്ട് പറയുകയാണ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ വെച്ച് കർത്താവ് പിശാചിനെ പരാജയപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നു. കുറെ കാലത്തേക്ക് പിശാച് അവനെ വിട്ടുമാറി. ക്രൂശിൽ വെച്ചാണ് അവനെ സമ്പൂർണമായി പരാജയപ്പെടുത്തി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചത്. ഈ സൗരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ആ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നമ്മെ ഒരു ഉയർന്ന മലയിലേക്ക് വിളിക്കുക. ആർക്കെതിരെ യുദ്ധം ചെയ്യാനാ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട്. ബലവാനെ പിടിച്ചുവിട്ടിട്ടല്ലാതെ അവൻ്റേത് ഒന്നും കവരുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് ഈ ദിവസങ്ങളിലെ വചനത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുക. കർത്താവെ, ഞാനും ആ ഉയർന്ന മലയിലേക്ക് കയറി വരുവാൻ ഞാൻ ആഗ്രഹിക്കുക. അവിടെ എനിക്കൊരു യുദ്ധമുണ്ട്. ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ, ആ ഉയർന്ന മലയിലേക്ക് നീ എന്നെ വിളിച്ചതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ക്യാമ്പിന്റെ ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു? തീർച്ചയായിട്ടും നല്ലതാണ്. ക്യാമ്പിന് ശേഷമുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുടെ പങ്കുവയ്ക്കുമാണ്. സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ചും പിശാചുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചും ഒക്കെ കേട്ട ഒരു കൂട്ടം സഹോദരങ്ങൾ ക്യാമ്പിൽ നിന്നിറങ്ങി വന്ന് ദീർഘ ദിവസങ്ങളിലേക്ക് ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവർ സ്പെൻഡ് ചെയ്യുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയോടും ബലത്തോടും കൂടെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് ജയിപ്പാൻ തക്കവണ്ണമുള്ള ആത്മാവിന്റെ ശക്തി ആ യുവനക്കാർക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മറന്നു പോകരുത്, നമുക്കൊരു യുദ്ധമുണ്ട്. മലയുടെ മുകളിൽ പിശാചുമായിട്ടുള്ള നമുക്കൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിനായിട്ട് സർവായുധവർഗം ധരിച്ച് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 6:12. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. സി, കർത്താവിന്റെ ആ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ഇടയ്ക്ക് കർത്താവ് ഒരു വലിയ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തിവരുത്തുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. സി, അവൻ ദൈവത്തിന്റെ പുത്രനാണ്, സർവ്വ അധികാരങ്ങളുമുള്ള പുത്രനായവൻ. എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. ശ്രദ്ധിക്കുക, എത്ര സമയം പ്രാർത്ഥിച്ചു? രാത്രി മുഴുവനും അവൻ പ്രാർത്ഥിച്ചു. കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം, എന്നെ നീ സഹായിക്കണം. രാത്രി മുഴുവൻ പ്രാർത്ഥിപ്പാനായി ഉണർന്നിരുന്ന യേശുവിനെ പോലെ പ്രാർത്ഥിപ്പാനുള്ള ഒരു കൃപ നീ എന്നിലേക്ക് വർഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ അവിടെ വെച്ച് ദൈവം സംസാരിച്ചൊരു കാര്യം, മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ പ്രപ്പാട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നീ രാവിലെ ഒരുങ്ങി പർവ്വതത്തിൽ എന്റെ അടുക്കൽ കയറി വരണം. ശ്രദ്ധിക്കുക, കം പ്രിപ്പയർഡ് ബിഫോർ മീ. എന്റെ അടുക്കൽ നീ ഒരുങ്ങി വേണം വരാൻ. രണ്ടാമതായി, കൂട്ടത്തിൽ ആരെ നീ കൊണ്ടുവരരുത്. മൂന്നാമതായി, മൃഗങ്ങൾ, യാതൊരു മൃഗങ്ങളും പർവ്വതത്തിൽ അവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അവൻ പ്രിപ്പയർഡായി ചെത്തിയെടുത്ത കല്ലുമായിട്ട് വേണം അവൻ പർവ്വതത്തിന് മുകളിൽ കയറിപ്പോകാൻ. അങ്ങനെ മോശ പ്രഭാതത്തിൽ പർവ്വതത്തിന് മുകളിൽ കയറിപ്പോയപ്പോൾ പ്രിയ സൗരങ്ങൾ നമ്മൾ കാണുന്നു, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. ദൈവം അവനോട് സംസാരിക്കുകയാണ്, യഹോവയായ ഞാൻ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയമുള്ളവൻ, 1000-ആയിരത്തോട് കരുണയുള്ളവൻ, അതെ അകൃത്യങ്ങളെ ശിക്ഷിക്കുന്നവനൊക്കെ പറഞ്ഞ് ദൈവം മോശയോട് സംസാരിച്ച് എവിടെ വെച്ചാണെന്നറിയാമോ? ആ പർവ്വതത്തിന്റെ മുകളിലേക്കാ. ദൈവം നമ്മെ ആ പർവ്വതത്തിന്റെ മുകളിലേക്കാ വിളിക്കുന്നത്. ദൈവം നമ്മെ താഴ്വാരങ്ങളിരുന്ന നമ്മളെ, ആ സഹോദരന്മാരിലൂടെ ദൈവാത്മാവ് സംസാരിച്ചു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം നമ്മെ ഉയരത്തിലേക്ക് വിളിക്കണം. ഒന്നാമതായി, ശത്രുവായ പിശാചിനെതിരെ യുദ്ധം ചെയ്യുവാൻ, താഴ്വരകളിലെ യുദ്ധം അവസാനിപ്പിച്ച്, ആ ഗ്രൗണ്ട് ലെവൽ യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് ഉയരത്തിലേക്ക് കയറിപ്പോയി ദേശത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന, അതെ, അന്ധകാര ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ പ്രബോധിപ്പിച്ചെങ്കിൽ ഇന്ന് ഒരിക്കൽ കൂടെ ദൈവസഭയിൽ ഇരിക്കുമ്പോൾ ആരേൽപ്പിച്ചു കൊടുക്കും? കർത്താവേ, ആ യുദ്ധത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ പോരിനന്റെ വിരലുകളെയും യുദ്ധത്തിന്റെ കൈകളെയും അഭ്യസിപ്പിക്കുന്നവനായ ദൈവം മനുഷ്യർക്കെതിരെ അല്ല, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ആ പർവ്വതത്തിന് മുകളിൽ നിശ്ചയമായി നമുക്കൊരു ജയമുണ്ടാകും. ഹല്ലേലൂയ. മോശയുടെ കൈകൾ ഉയർന്നപ്പോഴൊക്കെയും ഇസ്രായേൽ ജയിച്ചു. മോശയുടെ കൈകൾ താണപ്പോഴൊക്കെയും ഇസ്രായേൽ പരാജയപ്പെട്ടു. നമുക്ക് പറയാം, കർത്താവെ, മോശയെ പോലെ നീ എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉയരങ്ങളിലേക്ക് വിളിച്ചതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ തന്ന് നീ എന്നെ ബലപ്പെടുത്തണമേ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. പ്രിയ സൗരങ്ങളെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രാർത്ഥനയുടെ അടുത്ത തലത്തിൽ പർവ്വതത്തിൽ കയറി ചെല്ലുമ്പോൾ ഒന്നാമതായി ദൈവസഭ ഒരു കാര്യം കൂടെ പഠിക്കണം. ആ സഹോദരന്മാർ ഒരു കാര്യം പറഞ്ഞു, ദെർ ഇസ് നോ സെറ്റ് പാറ്റേൺ ഫോർ പ്രയർ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു നിയമങ്ങളുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെട്ട് വേണം നാം പ്രാർത്ഥിക്കാൻ. ഒരു ദിവസം പാട്ടുപാടാനാണോ ദൈവം നമുക്ക് ബോധ്യം തരുന്നത്? മലമുകളിൽ ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം ഇന്റർസെഷൻ പ്രയറിനാണ് ദൈവം നമുക്ക് ബേഡൻ തരുന്നതെങ്കിൽ ദൈവം നമുക്ക് തരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ ഭാരത്തോടെ സമർപ്പിക്കുക. ഒരു ദിവസം അന്യഭാഷകളിൽ സംസാരിച്ച് പ്രാർത്ഥിക്കാനാണ് കൃപ തരുന്നെങ്കിൽ അന്യഭാഷകളിൽ സംസാരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പോലെ ഉയരങ്ങളിലേക്ക് കയറിപ്പോയാൽ നിശ്ചയമായും ഒരു കാര്യം ഉറപ്പാണ്, താഴ്വരകളിൽ നമുക്കൊരു ജയമുണ്ടാകും. ഹല്ലേലൂയ. താഴ്വരകളിൽ ദൈവം നമുക്ക് ജയം നൽകുമെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. കർത്താവിനോടും പറയുക, കർത്താവേ, ലോർഡ് ഷോ മീ ദൈ ഗ്ലോറി. കർത്താവ് മോശ ദൈവത്തോട് പറയാ, കർത്താവ് എനിക്ക് നിന്നെ കാണാം. മോശയോട് കർത്താവ് പറഞ്ഞു, എന്നെ നീ കണ്ടാൽ നിനക്ക് ജീവിച്ചിരിക്കാൻ പറ്റുകയില്ല. ഒരു പാറയുടെ മറവിൽ അവനെ മറച്ച് കൈകൊണ്ട് മറച്ചിട്ട് മോശ ദൈവത്തിന്റെ പിൻഭാഗം കണ്ടപ്പോൾ ആ മോശയുടെ മുഖത്ത് എത്ര ഗ്ലോയായിരുന്നു. ഓരോ ദിവസം നമുക്ക് തീരുമാനിക്കാം, കർത്താവേ എന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നീ എന്നെ മടക്കി വിളിച്ചതിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. യുദ്ധത്തിനായിട്ട് നീ എന്നെ വിളിച്ചതിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ എന്നെ ഉത്സാഹിപ്പിച്ചതിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഓ മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, മത്തായി ചാപ്റ്റർ 17, യേശുവിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം കൂടെ അവിടെ എഴുതിയിരിക്കുന്നു. മത്തായി ചാപ്റ്റർ 17:1, ആർക്കെങ്കിലും വായിക്കാം. ആറ് ദിവസം കഴിഞ്ഞ ശേഷം അതായി ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു എന്താ ചെയ്യുന്നറിയാമോ? പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി. എന്തിനാണെന്നറിയോ? എന്തിനാണ് ഇവിടെ കർത്താവ് കയറിപ്പോയത്? ഹല്ലേലൂയ, തന്റെ തേജസ് കാണിക്കാൻ. ദൈവം നമ്മെ ഉയരത്തിലേക്ക് വിളിക്കുന്നത് ആത്മീയത്വം ചെയ്യാൻ മാത്രമല്ല, പ്രാർത്ഥിക്കാൻ മാത്രമല്ല, കർത്താവിന്റെ തേജസ് കാണിക്കാൻ വേണ്ടി കൂടിയാണ്. ഒരു മനുഷ്യനും ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാതെ അവന്റെ വസ്ത്രം അതിഭയങ്കരമായിട്ട് തിളങ്ങി. പത്രോസിനൊക്കെ എന്ത് പറയണത് പോലും അറിയത്തില്ലായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പർവ്വത്തിലേക്ക് കയറി ചെല്ലുക, ദൈവത്തിന്റെ പർവ്വത്തിലേക്ക് കയറി ചെല്ലുക, അവിടെ കർത്താവിന്റെ ഗ്ലോറി കാണുക, പർവ്വത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക. പ്രിയ സഹോദരങ്ങൾ, ഇതെല്ലാം നാം ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാ. ശ്രദ്ധിച്ചാട്ടെ, വല്ലപ്പോഴും ഒരു ക്യാമ്പ് നടക്കുമ്പോഴല്ല, വല്ലപ്പോഴും സഭയിൽ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോഴല്ല, ഡെയിലി പർവ്വത്തിന്റെ മുകളിലേക്ക് കയറി പോവുക. പിശാചുമായിട്ടുള്ള യുദ്ധമാണോ? ദൈവം നമുക്ക് ജയം തരും. പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടെ കൊണ്ട് തൃപ്തിപ്പെടരുത്. കർത്താവേ, നിന്റെ തേജസ് എന്നെ കാണിച്ചു തരണമേ, നിന്റെ ഇമ്പകരമായ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. കർത്താവുമായിട്ടുള്ള ആ ഒരാഴമേറിയ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിച്ച് ആ തേജസ്സോടുകൂടെ വേണം നാം താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ട്. നമ്മൾ പത്രോസ് എഴുതി വായിക്കുന്നുണ്ട്, ഞങ്ങൾ കേട്ടു അതിശ്രേഷ്ഠ തേജസ് എന്ന് വേറെ ആരും പറഞ്ഞതല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ കേട്ടു അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിരുന്നുള്ള ശബ്ദം ഞങ്ങളുടെ സ്വന്തം ചെവി കൊണ്ട് കേട്ടെന്നാണ് പത്രോസ് സാക്ഷ്യം പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ മൂന്നിടങ്ങളിലേക്കും അനുദിന ജീവിതത്തിൽ നാം കയറിപ്പോയെങ്കിൽ മാത്രമേ നമ്മുടെ താഴ്വരയിലെ യുദ്ധം ഏറ്റവും ജയമുള്ളതായി തീരത്തുള്ളൂ. ഒരു സ്ഥലവിടെ കാണിച്ചാൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ലൂക്കോസിന്റെ സുവിശേഷം 23:33, ലൂക്ക് ചാപ്റ്റർ 23:33. യേശുവിന്റെ ജീവിതത്തിൽ ഒരു പർവ്വത്തിൽ കൂടെ അവൻ കയറിപ്പോയി. ലൂക്ക് 23 നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. And when they were came to the place which is called Calvary, there they crucified him. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും കയറി പോകേണ്ട ഒരു മലയുണ്ട്, കർത്താവിന്റെ ക്രൂശിനരികിലേക്ക് കടന്നു ചെല്ലുക. ആ മലയുടെ മുകളിൽ കർത്താവിന്റെ അടുക്കിലേക്ക് നാം ആദ്യം കയറിപ്പോയത് വേറെ എവിടെയല്ല, നാം ഒരു പാപത്തിൽ നാം തകർന്നു കിടന്നപ്പോൾ നാം ആദ്യം കയറിപ്പോയത് ഇവിടെയാ. പ്രിയ സഹോദരങ്ങളെ, അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. എല്ലാ ദിവസവും കൂട്ടുന്ന മൗണ്ടൻ ആത്മാവിൽ കാൽവരി ക്രൂശിൽ കർത്താവിന്റെ അരികിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കാര്യം സംഭവിക്കും, നമ്മൾ ആ ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ തേജസ് എല്ലാ ദിവസവും നാം കാണും. അത് മാത്രമല്ല, ദൈവം നമുക്കൊരു വെളിപ്പാട് തരും, ഞാൻ ക്രിസ്തുവേശിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ. ഇവിടെ ദൈവം നമ്മളെ ഉയരത്തിലേക്ക് വിളിക്കുകയാണ്. ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനെ വിളിച്ചതുപോലെ, കാന്തയിലെ ബനാവിനെ വിട്ട് എന്നോട് കൂടെ വരിക. മൂറിൻ മലയിലും കുന്തിരിക്ക കുന്നിലേക്കും ദൈവം നമ്മെ വിളിക്കുമ്പോൾ പ്രശ്നങ്ങളായി കർത്താവിന്റെ അരികിലേക്ക് കയറി വരുവാൻ നമ്മുടെ അനുദിന ജീവിതത്തെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാമ്പ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. പ്രിയമുള്ളവരെ, ഈ ഒരു ഡെയിലി ദൈവത്തിന് മുമ്പാകെ ദൈവത്തിന് മുഖം അന്വേഷിക്കുവാൻ, നമ്മളിവിടെ കേട്ടു മാർത്തയെ പോലല്ല മറിയെ പോലെ ഡെയിലി ദൈവത്തിന്റെ മുമ്പിൽ. ദൈവസഭയോട് 10-16 വർഷങ്ങൾ ദൈവജനം കേട്ട ദൈവസഭയോട് ഒരു കാര്യം പറയുകയാണ്. നമ്മൾ 10-16 വർഷം ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞില്ലേ? ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്. സ്റ്റാർട്ട് ലിസണിങ് ടു ഗോഡ്. ഉറപ്പായിട്ട് ഞാൻ പറയാം, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഞാൻ നിങ്ങളുടെ സൗകര്യം ഞാൻ നമ്മുടെ അപേക്ഷിക്കുകയാണ്, ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കുക. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവനെ അറിയുന്നു, അവനെ അനുഗമിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം കർത്താവിന്റെ ശബ്ദം പേര് നമ്മൾ കേൾക്കും. ദൈവം നമ്മെ ഗൈഡ് ചെയ്യും. ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ ഇതാണ് വഴി എന്ന് പറഞ്ഞ് കർത്താവ് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതാണ് ഏറ്റവും പ്രധാനമുള്ള ദിവസങ്ങൾ? ക്യാമ്പിന്റെയും പ്രാർത്ഥന ദിവസങ്ങളാണോ അതോ സാധാരണ ദിവസങ്ങളാണോ? പറയാമോ? പരിസരങ്ങളെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം ഓർഡിനറി ഡേയ്സ്, സാധാരണ ദിവസങ്ങളാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ പർവ്വതത്തിന് മുകളിൽ കയറി പോവുക, കർത്താവിന്റെ തേജസ് കാണുക, പിശാചുമായിട്ട് യുദ്ധം ചെയ്യുക, ദിവസങ്ങളിൽ ഇന്റർസീഡ് ചെയ്ത് പ്രാർത്ഥിക്കുക, കർത്താവിന്റെ ഗ്ലോറി കാണുക, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കാണുക, താഴേക്ക് ഇറങ്ങി വരിക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സഹോദരൻ ഞാൻ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉള്ള ഒരാളാ. നിങ്ങൾ പറയുന്നു ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറിപ്പോട്ട് ഇറങ്ങി വന്നാ മതിയെന്ന്. ഇതെങ്ങനെയാണ് അവസാനിക്കുക? മറുപടി പറയാം. ശ്രദ്ധിക്കുക, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന തടസ്സപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ദിവസം ചെല്ലുമ്പോൾ നമ്മുടെ വറീസ്, നമ്മുടെ ഭാരങ്ങളാണ് നമ്മളിങ്ങനെ പറയുന്നത്, കർത്താവ് എനിക്കത് വേണം, എനിക്കിത് വേണം, എന്റെ പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും പറയാം, പക്ഷെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങൾ യഥാർത്ഥ പരിഹാരം ഞാൻ പറയാം. ദ ആൻസർ ടു ഓൾ ദ പ്രോബ്ലം ഇസ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ സ്നേഹമാണ് എല്ലാ പ്രതിസന്ധികളുടെയും പരിഹാരം. ഹല്ലേലൂയ. റോമലേഖനത്തിൽ എങ്ങനെയാണ് എട്ടാം അവസാനം അവസാനിപ്പിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ആർക്ക് ഓർമ്മിപ്പിക്കാൻ കഴിയും? പിന്നെ ഒരു ലോങ് ലിസ്റ്റ് പറയുക, മരണം, ജീവൻ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകം, വരുവാനുള്ള ലോകം, ഇതെല്ലാം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഇതിന്റെ പരിഹാരം എന്നറിയോ? മറു സൈഡിൽ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ സ്നേഹമാണ് എല്ലാ പ്രശ്നങ്ങളെയും പരിഹാരം എന്ന് പറയുമ്പോൾ, അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹത്താൽ നാം അറിയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കപ്പുറമായി ദൈവത്തിന്റെ കൃപ തന്ന് ദൈവം നമ്മെ നടത്തും. രണ്ടാമതായി, ദൈവവേലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ദൈവവചനം പറയുന്നു, കർത്താവ് എനിക്ക് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, 2 കൊരിന്ത്യർ 5:14 പറയുന്നത് ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് അസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തിന്റെ സ്നേഹം എന്നെ ഒഴുക്കിക്കൊണ്ടു പോകുന്നതാണ് യഥാർത്ഥ അർത്ഥം. ദൈവത്തിന്റെ സ്നേഹം എന്നെ ടോറൻസ് ഓഫ് ഗോഡ്സ് ലവ്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നദി എന്നെ ഒഴുക്കിക്കൊണ്ടു പോവുക. എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല. ആ ഒരു ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഉണ്ടാകും. മൂന്നാമതായി, പൗലോസ് പ്രാർത്ഥിക്കുകയാണ് സഭയ്ക്ക് വേണ്ടി. എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? അവർ പൗലോസ് പ്രാർത്ഥിച്ചത് ദൈവസ്നേഹത്തിന്റെ നീളവും അതിന്റെ വീതിയും അതിന്റെ ആഴവും അതിന്റെ ഉയരവും ഗ്രഹിക്കാൻ തക്ക പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ, ഇതെന്തുവാ, മനസ്സിലാക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാനും ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവസ്നേഹത്തിന്റെ വീതി. എന്താ ദൈവസ്നേഹത്തിന്റെ വീതി? ക്യാൻ യു എക്സ്പ്ലെയിൻ? അത് നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ്. ഒരാളെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? സ്വർഗത്തിൽ കുഞ്ഞാടിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഒരു കൂട്ടം ആളുകൾ നിന്ന് ദൈവത്തെ സ്തുതിക്കുക, ഒരറ്റം മുതൽ എണ്ണിയാൽ തീരാത്തതുപോലെ, സോ ബ്രോഡർ, ഒത്തിരി ഒത്തിരി വീതിയുണ്ട് അതിന്. പല ദേശക്കാര്, പല ഭാഷക്കാര്, പല വംശക്കാര്, ആദിവാസികള്, അല്ലെങ്കിൽ യൂറോപ്യൻസ്, ഇന്ത്യക്കാര്, നേപ്പാളികള്, ഈ എല്ലാവരും നിന്ന് വളരെ വീതിയോടുകൂടി ഒരു സ്ഥലത്ത് നിന്ന് എല്ലാവരും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും ദൈവസ്നേഹത്തിന് എത്ര വീതിയുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മൾ അതിന്റെ വീതി മനസ്സിലാക്കുന്നത് എലിയോരായ നമുക്കും അവിടെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന ഭാഗ്യത്തോട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ നീളം എന്താണെന്ന് ചോദിച്ചാൽ ഫിലിപ്പിയർ 2, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി അവസാനത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ള താഴ് തീർന്ന ദൈവസ്നേഹത്തിന്റെ ആഴം. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവെ ഇത് അറിയുവാൻ തക്കവണ്ണം കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ ഹൃദയം ആ സ്നേഹത്താൽ നിറയപ്പെടും. കർത്താവിന്റെ വേല നമുക്കൊരിക്കലും മടുപ്പായി തീരുകയില്ല. നാം പർവ്വതത്തിൽ ഓരോ ദിവസവും കടന്നു പോകും, അവിടെ ശത്രുവിന്മേൽ ജയമുള്ളവരായി നാം ഇറങ്ങി വരും. നാം ദൈവത്തോട് എംബസോരിയത് പ്രാർത്ഥിക്കും. നമ്മുടെ കേട്ടതുപോലെ ഗച്ഛമനിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ ആ ഒരു ഭാരത്തോടുകൂടെ നാം പ്രാർത്ഥിക്കും. അതുമാത്രമല്ല, കർത്താവിന്റെ ഗ്ലോറി കണ്ട് നാം ദൈവത്തെ സ്തുതിക്കും. അതുമാത്രമല്ല, കർത്താവ് എവിടെ തുടങ്ങിയോ, നാം എവിടെ തുടങ്ങിയോ അവിടേക്ക് മടങ്ങി ചെന്ന് ആ കാൽവരിയുടെ ഗ്ലോറി കണ്ട് ആ മലയിൽ നിന്ന് ഇറങ്ങി ചെല്ലുക. ഈ ലോകത്തിലേക്ക് നാം താഴെയിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ സന്തോഷവും സമാധാനവും ആ ഒരു ഒരു കൃപയും കൊണ്ട് നാം എല്ലാവരും നിറയപ്പെടും. ദൈവവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. മറന്നു പോകരുത്, നാം എവിടെയെല്ലാം പോകാൻ മറന്നു പോയാലും മലയുടെ മുകളിൽ കയറാൻ ഒരു നാളും മറന്നു പോകരുത്. നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഡയറിയിലോ നിങ്ങളുടെ വീട്ടിലോ എഴുതി വെക്കുക, ഞാൻ ഇന്ന് പർവ്വത്തിന് മുകളിൽ കയറിയോ. ഓഫീസിലേക്ക് പോകുമ്പോൾ ആ ബോർഡ് നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ ഒട്ടിച്ചു വെക്കുക ഫ്രണ്ടിൽ, ഞാൻ ഇന്ന് പർവ്വത്തിന് മുകളിൽ കയറിയോ. ഇല്ലായെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ പർവ്വത്തിന് മുകളിൽ കയറി കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാൽ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മോശപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടട്ടെ. കർത്താവ് നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഈ സഭയോടത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിന്റെ നാമത്തെ പ്രതി വേല ചെയ്യുന്നവരുണ്ട്, അനേക ദേശങ്ങളിൽ കടന്നു പോകുന്നവരുണ്ട്, സുവിശേഷം പറയുന്നവരുണ്ട്, തങ്ങളായിരിക്കുന്നിടത്ത് സാക്ഷികളായി തീരുന്നവരുണ്ട്. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതേ കർത്താവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തിനെയും നിർമ്മിക്കുന്നതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നമുക്ക് കർത്താവിന്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഒരിക്കൽ കൂടെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പർവ്വത്തിന്റെ മുകളിലേക്ക് കയറുവാനുള്ള ആത്മശക്തി എന്റെ കാലുകൾക്ക് തരണമേ. എന്റെ കാലുകളെ പ്രടമാന്റെ കാലു പോലെ ആക്കണമേ. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാകണമേ. ഒരുപക്ഷെ അതിവരങ്ങൾ ഞങ്ങൾക്ക് പോക്കുന്നില്ലെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കർത്താവേ പർവ്വതത്തിന്റെ മുകളിൽ കയറുവാൻ ഞാൻ തീരുമാനിക്കുകയാണ്. അവിടെയുള്ള അനുഗ്രഹീത സമയങ്ങൾ യുദ്ധത്തിനായി എന്റെ കൈകളെ അഭ്യസിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെല്ലാം എന്നെ നിറയ്ക്കണമേ. അനേകരെ പ്രാർത്ഥിപ്പാനുള്ള വലിയ ആത്മാവിന്റെ നിറവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലേക്ക് അനേക കുടുംബങ്ങളെ അനേകരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ കൂട്ടിക്കൊണ്ടു വരുന്നവരാക്കി ഇവിടെ നിൽക്കുന്നവരെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന അനേകർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അനേക ദേശങ്ങളിലേക്ക് കടന്നു പോകുക എന്തൊക്കെ വേണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേകരെ നിന്റെ പരിശുദ്ധമായ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കംഫർട്ട് സോണുകളെ വിട്ട് ഞങ്ങളോട് സംസാരിച്ചതുപോലെ സെറ്റിൽമെന്റിന്റെ എല്ലാ ചിന്തകളുടെയും സെറ്റിൽമെന്റിന്റെ അവസാനത്തെ കണ്ണുകളെ മറിച്ചു കർത്താവേ, ഞാനൊരു പ്രവാസിയാണെന്നുള്ള വെളിപ്പാട് തന്ന്, ഞാനൊരു പ്രവാസിയാണ്, ഞാനൊരു സിയോൺ യാത്രക്കാരനാണ്, ഞാൻ എൻ്റെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകുന്നവനും പോകുന്നവളുമാണെന്നുള്ള വെളിപ്പാട് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ